യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 13 അധ്യായം, ജോൺ ചാപ്റ്റർ 13 വേഴ്സസ് 1-15, 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. നമുക്ക് പരിചയമുള്ള വേദഭാഗമാ എങ്കിലും അത് വായിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി നമുക്ക് ആ വേദഭാഗം വീണ്ടും ഒന്നുകൂടെ വായിക്കാം.
പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ടു പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴമായപ്പോൾ പിശാജ് ശീമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തന്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ്, കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കയ്യും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കേണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവ് ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു.
ശ്രദ്ധിക്കണേ, കർത്താവ് യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അപ്പോൾ ഇവിടെ കർത്താവ് തന്റെ സഭയെ പണിയുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നേ. കർത്താവ് തന്റെ സഭയെ ഒരുക്കുകയാണ്. ഇപ്പോൾ കർത്താവിന്റെ സഭയില് 12 പേര്, 11 കൂട്ടിയാൽ മതി, ഒരാളുടെ കാര്യം ഔട്ടാണെന്ന് എഴുതിയിരിക്കുന്നേ. അപ്പോൾ അവരെ കർത്താവ് പഠിപ്പിക്കുക. കാരണം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ കടന്നു വന്നിട്ട് ആ സഭ അതിന്റെ ആ പൂർണ്ണതയിലേക്ക് വരാൻ പോവുകയാണ്. അതിനുമുമ്പ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്യുകയാണ്. വാട്ട് ഈസ് ദ ചർച്ച്? എന്താ സഭ? ആ സഭയിൽ എങ്ങനെയായിരിക്കണം? ഒരു വ്യക്തി സഭയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഒരു വ്യക്തിയുടെ മനോഭാവം എന്തായിരിക്കണം? കർത്താവ് അവരെ ട്രെയിൻ ചെയ്യുക. സി, പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വന്ന ഒരു ആത്മാവിൽ നിറഞ്ഞു. പക്ഷേ അതിനു മുൻപുള്ള 3.5 വർഷക്കാലം ഒരു ട്രെയിനിങ്ങിലൂടെ കടത്തിവിട്ടിട്ടാണ് കർത്താവ് അവരെ പെന്തക്കോസ് നാളിൽ ആ സഭയുടെ പൂർണ്ണതയിലേക്ക് ഒരുക്കിയത്. അതുകൊണ്ട് സഭ പെന്തക്കോസ് നാളിലാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തെന്ന് നമ്മൾ പറയുന്നെങ്കിലും അതിനു മുൻപേ അതിന്റെ ഒരുക്ക ശുശ്രൂഷ നടന്നിരുന്നു. ഇവിടെ ആ സഭയെക്കുറിച്ച് എങ്ങനെയാണ്, എന്താണ് സഭ, എങ്ങനെയായിരിക്കണം സഭ എന്ന് കർത്താവോട് പഠിപ്പിക്കുക. ഇവിടെ 7-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. കാരണം ശീമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ എന്റെ കാല് കഴുകുന്നു എന്ന് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞു, ശീമോനെ, ഇപ്പം നിനക്കത് മനസ്സിലാകത്തില്ല, പിന്നെന്ത് ചെയ്യും? പിന്നെ അറിയും എന്ന് പറഞ്ഞു. നവനും ഉണ്ടായിരുന്ന പോരെ, പുള്ളി അന്നേരം വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയും. പുള്ളിക്ക് മനസ്സിലാകുന്നില്ല ഈ സംഭവം ഒന്നും. പുള്ളിക്കാരൻ ഉടനെ അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, കർത്താവേ, അങ്ങനെയാണെങ്കിൽ കാല് മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? എന്റെ കൈയും തലയും മൊത്തം ഒന്നും കഴിയേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് യാതോ ഒരു പിടിയില്ല ഈ സംഭവം എന്താണെന്ന്. മൊത്തത്തിൽ കറങ്ങിയിരിക്കുക ശീമോൻ പത്രോസ്. പക്ഷേ പിന്നത്തേതിൽ ശീമോന് മനസ്സിലായി എന്തായി കർത്താവ് ചെയ്തതെന്ന്. നമുക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. കർത്താവ് ആരാണ്? തൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു, പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു എന്നറിഞ്ഞിട്ടാണ് യേശു എന്ത് ചെയ്തത്? തന്റെ പുറംകുപ്പായ മൂരി ഒരു ദാസന്റെ വസ്ത്രമെടുത്തു, ഞാനൊരിക്കൽ പി ടി തോമസ് സാർ ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോഴത്തേന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭ തുടങ്ങുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ഒന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഓരോ പ്രാവശ്യവും പുൾപിറ്റിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, അരയിലൊരു തോർത്തും കയ്യിൽ ഒരു താലത്തിൽ വെള്ളവുമായിട്ട് മാത്രമേ നിങ്ങൾക്കിവിടെ നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു. പക്ഷെ എനിക്കും ഈ പത്രോസിനെ പോലെ അന്ന് എനിക്ക് അത്ര അത് മനസ്സിലായില്ല എന്താണെന്ന്. പിന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചത്. സ്വരങ്ങൾ ഇവിടെ കർത്താവ് പറഞ്ഞ ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, യേശു അവനോട് 10 വാക്യം, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, യു ആർ ക്ലീൻ, ബട്ട് നോട്ട് ഓൾ ഓഫ് യു. ഇപ്പൊ യൂദായുടെ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാവരെ കുറിച്ചും യേശു കർത്താവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ കുളിച്ചിരിക്കുന്നവരാണ്. രണ്ടാമത് പറഞ്ഞു, യു ആർ കംപ്ലീറ്റ്ലി ക്ലീൻ, നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. എന്താ ഈ കുളിച്ചിരിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം? എന്താ ഈ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം? എന്താ യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ വായിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ പിക്ചർ കിട്ടുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഒരുവൻ ശുദ്ധനാകുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15:3
ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു.
ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്. യു ആർ ഓൾറെഡി ക്ലീൻ ബിക്കോസ് ഓഫ് ദ വേർഡ് വിച്ച് ഐ ഹാവ് സ്പോക്കൺ ടു യു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ആരാണ്? നിങ്ങൾ ശുദ്ധിയുള്ളവരാ. ഇപ്പൊ കർത്താവിന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ പാർട്ട് ഇതാണ്. എന്താണ്? നമ്മളെ മുഴുവൻ ശുദ്ധിയുള്ളവരാക്കുക എന്നുള്ളതാ. എങ്ങനെ ശുദ്ധിയുള്ളവരാകുന്നേ? ശുദ്ധിയുള്ളവരാകണമെങ്കിൽ എന്ത് ചെയ്യണം? പാപങ്ങൾ ക്ഷമിക്കപ്പെടണം. എങ്ങനെയാ പാപങ്ങൾ ക്ഷമിക്കുന്നത്? അതിനൊറ്റ വഴിയുള്ളൂ, യേശുവിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുവിങ്കിലേക്ക് തിരിഞ്ഞ് യേശുവിൽ വിശ്വസിക്കുമ്പോൾ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരുടെയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ. അപ്പോൾ ശുദ്ധനാകുന്ന അവസ്ഥ ഇതാണ്. തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് ഇവർ ശുദ്ധിയുള്ളവരാണെന്ന് കർത്താവിന് പറയാൻ കഴിഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, കർത്താവ് സംസാരിച്ച വചനം കേട്ട് അവർ വിശ്വസിച്ചപ്പോൾ അവർ ശുദ്ധിയുള്ളവരായി. ഇനി ഒന്നുകൂടെ നമുക്ക് വീണ്ടും യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17 അതിന്റെ 8 വാക്യം,
നീ എനിക്ക് തന്ന വചനം
17:8 ജോൺ,
നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്നും സത്യമായിട്ടും അറിഞ്ഞു, നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു.
ആ ശ്രദ്ധിച്ച് സ്വരങ്ങളെ, വചനത്തിന്റെ ഇമ്പോർട്ടൻസ് കണ്ടോ? യേശു പറയാണ്, പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ ആർക്ക് കൊടുത്തു? ഇവർക്ക് കൊടുത്തു. അവരെന്ത് ചെയ്തു? അവരത് കൈക്കൊണ്ടു, അവരത് വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്തു? വിശ്വസിച്ചു. അതുകൊണ്ട് അവരെ കുറിച്ചൊരു സാക്ഷ്യം യേശു അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അതിന്റെ 14 വേഴ്സ് 14,
ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക്കൊണ്ട് ലോകം അവരെ പകച്ചു.
16
ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു.
കണ്ടോ, അവിടെ ശ്രദ്ധിച്ച്, അവിടെ ഒന്ന് രണ്ട് വാക്കുകളുണ്ട്. ഒന്ന്, ശിഷ്യന്മാരെ കുറിച്ച് യേശു പറയുകയാണ്, ദേ ആർ നോട്ട് ഓഫ് ദ വേൾഡ്, അവരെന്തല്ല, ലോകക്കാരല്ല. എന്തുകൊണ്ടാണ് യേശുവിനെ തന്റെ 3.5 ശുശ്രൂഷയുടെ അവസാനം ഇവർക്ക് ഒത്തിരി കുറവുകളുണ്ടെന്നേ? ശിഷ്യന്മാർക്ക് ഒത്തിരി കുറവുകളൊക്കെ ഉള്ളവരാണ് അവര്. നമുക്കറിയാം അവരുടെ പല കുറവുകളൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നുണ്ട്. പക്ഷേ പിതാവിനോട് സംസാരിക്കുമ്പോൾ ഇവരെക്കുറിച്ച് യേശു പറഞ്ഞ വാക്കുകൾ വളരെ ഇമ്പോർട്ടന്റാ. യേശു പറഞ്ഞു, ഇവരെന്തല്ല, ഇവർ ലോകത്തിൻ്റെതല്ല. അടുത്ത സ്റ്റേറ്റ് യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ഇവരും എന്തല്ല, ലോകത്തിൻ്റെതല്ല. ഞാൻ അവരെ ലോകത്തിൽ എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു. അപ്പോൾ വിശ്വസിക്കുന്നവൻ്റെ ഒരു പ്രത്യേകത ഇവിടെ പറയുകയാ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ അറിയാമെന്നുള്ളതല്ല. വിശ്വസിക്കുന്ന മൊമെന്റിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ ലോകത്തിന്റെ കാര്യം വിട്ടിട്ട് അവൻ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വരികയാ. ഇരുട്ടിന്റെ അധികാരം വിട്ടിട്ട് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് വരികയാ. സൗരങ്ങളെ ശ്രദ്ധിച്ചേ, യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വരികയാ. കുറവുകൾ കാണാം, ബലഹീനതകളുണ്ട്, പോരായ്മകളുണ്ട്, ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ വളരെ ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ വരികയാണ്. എന്താണ്, അവർ ലോകത്തിൽ നിന്ന് മാറി എങ്ങോട്ടേക്ക് വരികയാ, യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും നമുക്ക് ആ വാക്യം ഒന്ന് നോക്കാം. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിന്റെ 40-ാം വാക്യം, 2:40 Acts.
മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ത്തോളം പേർ അവരോട് ചേർന്നു.
കണ്ടോ, പൗത്രോസ് വീണ്ടും അവരോട് പ്രബോധനം പറയുക. പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു, kept on exhorting them. എന്നിട്ട് പറയാണ്, be saved from this perverse generation. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. അതും കൂടെ കേട്ടപ്പം അവരെന്ത് ചെയ്തു, എന്ത് ചെയ്തു, അവര് സ്നാനമേറ്റു. ഈ സ്നാനത്തെ കുറിച്ച് പത്രോസ് വീണ്ടും പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്താണ്, നോഹയുടെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തത്, സ്നാനത്തെ കുറിച്ച് പറയുന്നത്. എന്താ, നമുക്ക് ആ വാക്യം കൂടെ വേണമെങ്കിൽ നോക്കിയേക്കാം. 1 Peter 3:20-21. 1 Petros 3:20-21 ആ പെട്ടകത്തിൽ അല്പജനം 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയായുള്ള അപേക്ഷയായിട്ടത്രേ. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. ഈ വാക്യം കേൾക്കുമ്പം സ്നാനപ്പെടുമ്പോഴാണ് രക്ഷിക്കപ്പെടുക എന്ന് വിചാരിക്കും. അല്ല, വിശ്വാസത്താലാണ് രക്ഷ. പക്ഷേ വിശ്വാസത്തിനോട് ചേർന്ന് പോകുന്ന കാര്യമാണ് സ്നാനം. വിശ്വസിച്ച ഉടനെ സ്നാനമാണ്, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് വിശ്വസിച്ചോ എന്നുള്ളൊരു ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് സ്നാനം അല്പം താമസിക്കുന്നത്, വേറൊന്നുമില്ല. ദാറ്റ്സ് ഓൾ. വിശ്വസിച്ച ഉടനെ സ്നാനപ്പെടണം എന്നുള്ളതാണ് തിരുവേനത്തിന്റെ പ്രത്യേകത. അവിടെ ഇത് തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സി, അന്ന് എന്താണ്, ഒരുത്തൻ വെള്ളത്തിനടിയിലേക്ക് പോകുന്നു, പുറത്തു വരുന്നു. പത്രോസ് അത് ഏതുമായിട്ട് കമ്പയർ ചെയ്തു, നോഹയുടെ പെട്ടകവുമായിട്ട് ബന്ധപ്പെട്ട. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ലോകം മുഴുവൻ ന്യായവിധിയിലേക്ക് എന്താണ് വേണ്ടി വെച്ചിരിക്കുക. ഈ ദുഷ്ടലോകമെന്ന ഇപ്പോഴത്തെ ഈ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത്, ഇത് വെള്ളത്തിനടിയിലേക്ക് പോകേണ്ട സംഭവം, അല്ലെങ്കിൽ ന്യായവിധിയിലേക്ക് പോകേണ്ട കാര്യമാ. ഒരുത്തൻ സ്നാനപ്പെടുമ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം, അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും ന്യായവിധിക്കിലേക്ക് പോകേണ്ട ഒരാളാ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വെള്ളത്തിനടിയിലേക്ക് പോയി. അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അവൻ പറയുകയാണ്, ഇനി എനിക്ക് എന്തില്ല, ന്യായവിധി ഇല്ല. കാരണം എന്താ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എന്റെ ന്യായവിധി എന്ത് ചെയ്തു, മാറിപ്പോയി. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, സ്നാനത്തിലൂടെ അല്ല രക്ഷ, വിശ്വാസത്താലാണ് രക്ഷ പ്രാപിക്കുന്നത്. പക്ഷെ സ്നാനം അവനോട് ചേർന്ന് പോകുന്നൊരു കാര്യം, ഒരു സിംബോളിക്കായിട്ട് നമ്മൾ എടുത്താൽ മതി. കാരണം ഈ സിസ്റ്റം മുഴുവൻ ന്യായവിധിയിലേക്ക് പോകാൻ പോവാ. നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അക്കാര്യം? ഓക്കെ, ഞാൻ എന്റെ ടോപ്പിക്കിൽ നിന്ന് ഒത്തിരി അങ്ങ് പോയി. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല വന്നത്, പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്. ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇതാണ്, യേശു ഇവരെന്തല്ല, ലോകക്കാരല്ല. ഇറ്റ്സ് വെരി ക്ലിയർ, ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാടല്ല അവരുടെ. വിശ്വസിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ, ലോകത്തിൽ നിന്ന് മാറി ദൈവരാജ്യത്തിലേക്ക്, പിശാചിന്റെ അധികാരത്തിൽ നിന്ന് മാറി ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വരുന്നതിന് പറഞ്ഞ പേരാ. നമുക്ക് പല പേരുകൾ വിളിക്കാം, വിശ്വസിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു ഒക്കെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചു, സംഭവിക്കുന്നതാ. അവരുടെ മനോഭാവം മാറുകയാ. അവരുടെ ലക്ഷ്യം മാറുകയാണ്, അവരുടെ താല്പര്യങ്ങൾ മാറുകയാണ്. എങ്ങനെയാ സംഭവിക്കുന്നേ? സംഭവിക്കുന്നത് വചനത്താൽ. ശിഷ്യന്മാർക്ക് എങ്ങനെ സംഭവിച്ചു? യേശു പറഞ്ഞു, പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ വിശ്വസിച്ചു, അതുകൊണ്ട് അവരെന്താണ്? അവർ ശുദ്ധിയുള്ളവരാ. ഇന്നും അതേ കാര്യം സംഭവിക്കുന്നു. ഇന്ന് ലോകമെമ്പാടും പ്രസംഗം നടക്കുന്നു. എന്താണ് പ്രസംഗം? യേശു ക്രിസ്തു പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെട്ടിരിക്കുന്നു. ആര് വിശ്വസിക്കുന്നുവോ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, അവർ ശുദ്ധിയുള്ളവരാകുന്നു. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അതാ ഒരു വാക്യം കൂടെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് നമുക്കൊന്ന് അടുത്ത ഭാഗത്തിലേക്ക് വരാം. പത്രോസിന്റെ ലേഖനം തന്നെ, ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ 23 വാക്യം, 23 വേഴ്സ് 23.
കിടന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിക്കുന്ന
വചനം. This is the word which has preached to. നിങ്ങളോട് പ്രസംഗിച്ച വചനം. എന്താ വചനത്തിന്റെ പ്രത്യേകത? ഈ വചനത്താലാണ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? വീണ്ടും ജനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിച്ചു, ഈ വചനത്താലാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. നമുക്കറിയാം രണ്ട് ഫാക്ടറാണ് ഉള്ളത്, ഒന്ന് വചനം, രണ്ട് പരിശുദ്ധാത്മാവ്. രണ്ട് ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ദൈവവചനം സംസാരിക്കപ്പെടുമ്പോൾ ആരുടെ ഹൃദയത്തിലാണോ പരിശുദ്ധാത്മാവ് കൺവിക്ഷൻ കൊടുക്കുന്നത്, അവരാണ് വീണ്ടും ജനിക്കുന്നത്. അപ്പം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഒന്നാമത്തെ കാര്യം, യേശു പറഞ്ഞു ഇവർ ശുദ്ധിയുള്ളവരാണ് എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? കർത്താവിന്റെ വചനം അവര് കേട്ടു, അവര് വിശ്വസിച്ചു, അപ്പോൾ അവരെന്തായി മാറി? ശുദ്ധിയുള്ളവരായി മാറി. ഓക്കെ, രണ്ടാമത്തെ പാർട്ട്, പിന്നെ വീണ്ടും കർത്താവ് കാല് കഴുകുക. എന്തിനാ വീണ്ടും കാല് കഴുകിയേ? കർത്താവ് പറഞ്ഞു കുളിച്ചിരിക്കുന്നവന് കാല് കഴുകേണ്ട ഒരാവശ്യമുണ്ട്. എന്താ കാല് കഴുകേണ്ട ആവശ്യമുള്ളതിന്റെ കാര്യം? എന്താ, അവൻ ശുദ്ധിയുള്ളവനാ, പക്ഷെ എന്ത് കഴുകേണ്ട കാര്യമുണ്ട്? ഒരു കാല് കഴുകേണ്ട ഒരു കാര്യമുണ്ട്. എന്താ കാല് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കാല് ബേസിക്കലി കാണിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നടപ്പിനെ കാണിക്കുന്ന ഒരു കാര്യമാണ്. ഡെയിലി ലൈഫ്, നമ്മളൊക്കെ ഇവിടെ കൂടുതലും ഷൂസും സോക്സും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത്രയും അത് പിടികിട്ടത്തില്ല. പക്ഷെ ഇസ്രായേലിലൊക്കെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെരുപ്പ, ഒത്തിരി ചരടുകളും ഒക്കെ ഉള്ള ചെരുപ്പൊക്കെയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല ഒത്തിരി പൊടിയൊക്കെ ഉള്ള വഴിയാണ്. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവരാദ്യം ചെയ്യുന്ന കാര്യം അവരുടെ കാലുകൾ കഴുകിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അകത്ത് വരുന്നത്. അപ്പൊ ഇവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, കാരണം ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ കാലിൽ പൊടി പറ്റാനായിട്ട് എന്തുണ്ട്? ഒരു സാധ്യതയുണ്ട്. അതിനെന്തു വേണം? ഒരു കഴുകൽ ആവശ്യമാ, ഒരു കഴുകൽ ആവശ്യമാ. ഇവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ പങ്കില്ല എന്നാ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഒരു കഴുകപ്പെടലിന് നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്കെന്തില്ല? കർത്താവിന്റെ കൂടെ പങ്കില്ല എന്നതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്താ ഈ കാല് കഴുകല്? ഞാനത് കുറച്ചും കൂടെ പൗലോസിൻ ലേഖനത്തിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുക. എഫ് എസ് ലേഖനം അതിന്റെ 5 എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 26.
അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായതും ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു.
ബ്യൂട്ടിഫുൾ. സോ ദാറ്റ് ഹി മൈറ്റ് സാങ്ക്ടിഫൈ ഹെയർ ഹാവിംഗ് ക്ലെൻസ്ഡ് ഹെയർ ബൈ ദ വാഷിംഗ് ഓഫ് വാട്ടർ വിത്ത് ദ വേർഡ് ദാറ്റ് ഹി മൈറ്റ് പ്രസന്റ് ടു ഹിംസെൽഫ് ദ ചേർച്ച് ഇൻ ഓൾ ഹെയർ ഗ്ലോറി ഹാവിംഗ് നോ സ്പോട്ട് ഓർ റിംഗിൾ ഓർ എനി സച്ച് തിങ് but that she would be holy and blameless. നുക്ക സൗരങ്ങളെ, തന്റെ സഭയെ പിതാവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അവളെ ശുദ്ധയും ബ്ലെയിംലെസ് ആയിട്ട് സ്പോട്ട്ലെസ് ആയിട്ട് കറയില്ലാത്തവളായിട്ട് നിർത്താൻ കർത്താവ് ചെയ്യുന്നൊരു കാര്യമാണ്. എന്താണെന്നറിയാമോ? എന്താ? സാങ്ക്ടിഫൈ ഹെയർ വിത്ത് ദ വേർഡ്. ദൈവ വചനത്താൽ അവളെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. അപ്പൊ ഒന്ന് വചനത്താൽ എന്ത് ചെയ്തു? കുളിപ്പിച്ചു. അല്ലെങ്കിൽ വചനത്തിന്റെ വചനം വിശ്വസിച്ച ആൾക്കാരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ലോകത്തിലായിരിക്കുമ്പോൾ കാലിൽ പൊടി പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തുടർമാനമായിട്ട് നമുക്ക് ദൈവോചന ശുശ്രൂഷയുള്ളത്. ആരാ കഴുകുന്നേ? കർത്താവ് കഴുകുന്നേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ കഴുകുക. എങ്ങനെയാ? വീണ്ടും തന്റെ വചനത്താൽ നമ്മെ കഴുകിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ വചനം കഴുകുമ്പോൾ അത് ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ശ്രദ്ധിക്കണേ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, പത്രോസ് പറഞ്ഞു, എന്നെ കഴുകണ്ട കർത്താവേ. കർത്താവ് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ കഴിയില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ എന്തില്ല? യു ഡു നോട്ട് ഹാവ് എനി ഷെയർ വിത്ത് മീ. അപ്പൊ കഴുകൽ, കഴുകപ്പെടുമ്പോൾ, കർത്താവ് കഴുകാൻ വരുമ്പോൾ, കർത്താവേ എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താലേ കർത്താവിൻ്റെ കൂടെ നമുക്ക് എന്തുള്ളൂ? പങ്കുള്ളൂ. കർത്താവ് അതാ പറഞ്ഞേ, ഞാനാ നിന്നെ കഴുകുന്നേ. സൗരങ്ങൾ, ഇതാണ് വചന ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വചന ശുശ്രൂഷ ഒരു കാലുകഴുകൽ ശുശ്രൂഷയാണ്. തന്റെ വചനത്തിലൂടെ കർത്താവ് നമ്മെ കഴുകിയ. പക്ഷെ നമുക്ക് വേണ്ട റിജക്ട് ചെയ്യാം, നമുക്ക് പറയാം ഓ നോ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനടുത്ത് പറഞ്ഞു, അവിടെ ഒരു ഒരു ഫേമസ് പ്രീച്ചർ വരുന്നുണ്ട്, ഞാൻ പുള്ളി വരുന്നത് കാണാൻ വേണ്ടി, പുള്ളി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഞാനോർത്ത്, എന്തുകൊണ്ടാണ് ഇദ്ദേഹം പുള്ളി വരുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്? വേറെ ഒന്നുമല്ല, അദ്ദേഹം പ്രസംഗത്തിൽ ഒത്തിരി തമാശ പറഞ്ഞ ഒരാളാണ്. പുള്ളി പറഞ്ഞു, ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇദ്ദേഹം വരുന്ന കേൾക്കാനായിട്ട്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്നൊന്നും എനിക്ക് അത്ര പിടിയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു പ്രസംഗം കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. വൈ? കാരണം പ്രസംഗിക്കുന്നയാള് നന്നായി തമാശ പറഞ്ഞ ഒരാളാണ്. ഒന്നാമത് ദൈവസഭയ്ക്ക് സംഭവിച്ചൊരു വലിയ പരാജയം അവിടെയാ. പ്രസംഗ കേൾവിക്കാരായി പോയി, നല്ല പ്രസംഗം കേൾക്കാനുള്ള താല്പര്യം. പക്ഷേ ഈ പ്രസംഗത്തിന്റെ ഉദ്ദേശം ഒരു കഴുകല, കാല് കഴുകാൻ വേണ്ടിയിട്ടാ. എന്തിനാ ഈ കാല് കഴുകുന്നേ? കാരണം തന്റെ മണവാട്ടി സഭ പിതാവിന്റെ മുമ്പിൽ യേശുക്രിസ്തുവിന് പ്രസന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കണം? അവൾ ശുദ്ധയായി, നിഷ്കളങ്കയായി, കറയില്ലാത്തവളായി, മാലിന്യമില്ലാത്തവളായി പിതാവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം അല്ലെ? പ്രസന്റ് ചെയ്യണം. നിങ്ങളൊരു മാരേജിന് പോകുമ്പോഴത്തേന് നിങ്ങളുടെ ഭാര്യ ധരിക്കുന്ന ഡ്രസ്സ് നിങ്ങളും ശ്രദ്ധിക്കുമായിരിക്കും. സാധാരണ പുരുഷന്മാരൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പൊരിയത് പറയും, കുറച്ചും കൂടെ ഒന്ന് പിടിച്ചിട്ടു, അല്ലെങ്കിൽ അതൊന്ന് ശരിയായി. കാരണം മറ്റൊന്നുമല്ല, ഈവൻ മറ്റുള്ളവരുടെ മുമ്പിൽ പോലും തൻ്റെ ഭാര്യ മാന്യമായി നിൽക്കണമെന്ന് ഏതൊരു ഭർത്താവും ആഗ്രഹിക്കും. തെറ്റൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗീയ കാന്തൻ, നമ്മുടെ മണവാളൻ തൻ്റെ സഭയെ തൻ്റെ പിതാവിൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അവളെ ശുദ്ധയായി, നിഷ്കളങ്കയായി, കളങ്കമില്ലാത്തവളായി കാണാനായിട്ട് ആഗ്രഹിക്കുക. അതിനാ ഈ വചനത്തിന്റെ ശുശ്രൂഷ. ഇത് കുറെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാര്യമല്ല. കുറെ തമാശ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ തെറ്റൊന്നുമില്ല. ഇടയ്ക്കൊരു തമാശ, കാരണം തമാശക്ക് ദൈവം തന്ന ഒരു കാര്യം തന്നെയാണ്, തെറ്റൊന്നുമല്ല. പക്ഷേ ഒരു ഈ കേൾവിക്ക് ഇമ്പമുള്ളൊരു കാര്യം മാത്രം കേട്ട് പോകുന്ന നല്ല പ്രസംഗം. കാരണം ഇതൊരു കാലുകഴുകൽ ശുശ്രൂഷയാ. ഇതിലൂടെ കർത്താവ് നമ്മുടെ കറകളെ കഴുകിക്കളയാൻ ആഗ്രഹിക്കുക, നമ്മളെ ശുദ്ധിയുള്ളവരായി കാണാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. ഇതൊരു പുൽപ്പറ്റി മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമുള്ളൊരു കാര്യമല്ല. അടുത്ത വാക്യത്തിൽ നമുക്കതുണ്ട്, യോഹന്നാന്റെ സുവിശേഷം. നമ്മൾ നേരത്തെ വായിച്ച വേദഭാഗത്തിലേക്ക് ഒന്ന് വരാം. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 13 അധ്യായം അതിൻ്റെ 14 വാക്യം, വേഴ്സ് 14.
കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു.
If I, then the Lord and the teacher, washed your feet, you also ought to wash one another's feet. Tammil tammil endiyanam? Kaalu kazhukanam. Endi tammil tammil kaalu kazhukanu parna enna artham enda? Chela samayathu sangadam varum deivamakkale samsaarikkunnu kekkumbum. Endonu ariyavo? ദൈവവചനത്തിന്റെ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. സംസാരിക്കരുതെന്നല്ല, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണം. പക്ഷേ ദൈവവചനത്തിന്റെ കാര്യം വരുമ്പം ഒരക്ഷരമുണ്ടാനില്ല. ചിലര് വളരെ ലോകത്തിന്റെ കാര്യം പറയുമ്പോ എന്തോ ഒരു എക്സൈറ്റ്മെന്റാ, ഉത്തരകൊറിയ ബോംബിടാൻ പോകുന്നു, ഭയങ്കര എക്സൈറ്റഡ്. ഇപ്പ ട്രംപ്, ഞാൻ ഓർത്ത് ഇന്നലെ അവൻ ഇടുമായിരിക്കും, എന്തൊരു എക്സൈറ്റഡ് ആണ്. പക്ഷേ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കാൻ വരുമ്പോണ്ടല്ലോ ഒരക്ഷരം മിണ്ടാനായിട്ടില്ല. സൗരങ്ങളെ, കർത്താവ് പറഞ്ഞെന്നറിയോ, ഇത് കാണിച്ചെന്നിച്ച് പോയി പറയാണ്, നിങ്ങളും തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? കാല് കഴുകണം. ചില സഭകളിൽ കാല് കഴുകലുണ്ട്, ഞാനതിനെ എതിർക്കുന്നുമില്ല, ഫൈൻ, ചെയ്യാം, കുഴപ്പമൊന്നുള്ള കാര്യമല്ല. പക്ഷെ ഈ കാല് കഴുകലിന്റെ അർത്ഥം എന്താ? എന്തിനായി കഴുകുന്നേ? ഒരാചാരമായിട്ട് വർഷത്തിൽ ഒന്ന് കഴുകാൻ വേണ്ടി തന്ന കാര്യമല്ലാതെ തുടർമാനമായി ദൈവമക്കൾ എവിടെയൊക്കെ ഒരുമിച്ച് കാണുന്നുവോ ആത്മീയ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് വലിയ കഴുകാനായിട്ട് വലിയ ട്രൈ ഒന്നും ചെയ്യണ്ടെന്നേ. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച കാര്യങ്ങൾ ദൈവവചനം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക്കലി കഴുകൽ നടക്കും. വെള്ളം എങ്ങനെ ഒഴിച്ചാലും എന്ത് സംഭവിച്ചോളും, ഒരു പരിധി വരെയുള്ള ശുദ്ധീകരണം നടന്നോളും. നമ്മളത് ഇവിടെ ആഗ്രഹിക്കുന്നത് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഉടനെ സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ. ഞാൻ ചില സമയത്ത് ആശ്ചര്യപ്പെടാറുണ്ട്, ചർച്ച് മീറ്റിംഗ് കഴിഞ്ഞ് വിത്തിൻ 5 മിനിറ്റ്സ് നമ്മൾ ലോകകാര്യങ്ങളിലേക്ക് പോവുക. 5 മിനിറ്റ് പോലും നമുക്ക് ഒരു ആത്മീയ കാര്യം പറയാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ അന്ധരായി പോയോ? ഇറ്റ്സ് പത്തറ്റിക്. അതിന്റെ അർത്ഥം ഇനി വേണമെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയാം, ആ ബ്രദറെ എന്നാ ഒരു കാര്യം ചെയ്തേക്കാം, ഇവിടെയുള്ള സമയം ഇതിന്റെ ഈ 4 എന്നാ പറഞ്ഞ ഭിത്തിക്കകത്ത് വേണമെങ്കിൽ ഞങ്ങൾ ആത്മകാര്യം പറഞ്ഞു, അതല്ല അതിന്റെ അർത്ഥം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാ ജീവിക്കുന്നതെങ്കിൽ അവന് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. പറഞ്ഞു തുടങ്ങുന്ന ലോകകാര്യമൊക്കെ ആയിരിക്കാം, പക്ഷെ ഓട്ടോമാറ്റിക്കലി ഒരു ട്രാൻസിഷൻ ഉണ്ട്, ആത്മീയ കാര്യത്തിലേക്ക് വരും. ദൈവമക്കളുടെ പ്രത്യേകത അതാ, ഒരുവൻ ദൈവവുമായിട്ട് ആ ബന്ധത്തിൽ ജീവിക്കുന്നെങ്കിൽ അവൻ പല കാര്യം സംസാരിക്കുന്നേ, പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അവൻ എവിടെങ്കിലും ഒരു ആത്മീയ കാര്യത്തിലേക്ക് അതങ്ങ് തിരിയും. കാരണം എന്നറിയാമോ, അവന്റെ ഹൃദയവും മനസ്സും കർത്താവ. നമ്മൾ നേരത്തെ വായിച്ച ആ കന്നഡ പാട്ടിന്റെ അകത്ത് അതുപോലൊരു വരിയുണ്ട്, എന്റെ ഹൃദയം മുഴുവൻ എന്താണ് കർത്താവിനെ കുറിച്ചുള്ള ചിന്ത. എങ്ങനെയായിരുന്ന പാട്ട്? ഹൃദയത തുമ്പ നിന്ന ഞാപക അതെന്നു വിട്ടേ വേറേ നില്ലപ്പാ. എന്താ അതിന്റെ അർത്ഥം? കർത്താവേ, എന്റെ ഹൃദയം മുഴുവൻ നിന്നെ കുറിച്ചുള്ള ചിന്തകളാ, അത് വിട്ടിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല. ഒരു ദൈവവൈദ്യനാണെങ്കിൽ അവന്റെ ഓരോ ചിന്തകളും ഓരോ ഇടപാടുകളും അതിൻ്റെ അകത്ത് എല്ലാം ക്രിസ്തുവാ നിറഞ്ഞു നിൽക്കുന്നേ. ക്രിസ്തു, അവന്റെ ഹൃദയം മുഴുവൻ ക്രിസ്തുവാ, അവന്റെ ചിന്തകളിൽ ക്രിസ്തുവാ. അവൻ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അതിൻ്റെ നടുക്ക് കർത്താവിനെ കുറിച്ച് ചിന്തിക്കാൻ അവന്റെ താല്പര്യം. ഇതാ ദൈവവൈദ്യൻ ലക്ഷണം. സ്വരങ്ങളെ, യേശു പറഞ്ഞൊരു കാര്യം, നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. പരസ്പരം പാദങ്ങൾ കഴുകണം. ഒരുമിച്ച് കൂടുമ്പോൾ പലതും സംസാരിച്ചു വന്നേ. ഞാൻ പറഞ്ഞു, അല്ല നമ്മളിപ്പോൾ ആത്മീയകാര്യം മാത്രമല്ല, ഇപ്പോൾ പിള്ളേരുടെ കാര്യം സംസാരിക്കും, രണ്ടമ്മമാരൊരുമിച്ച് കൂടുക, അവരത് സംസാരിക്കുന്ന ആരുടെ കാര്യമാണ്? പിള്ളേരുടെ കാര്യം സംസാരിക്കും നോർമലി, തെറ്റൊന്നുമല്ല. പക്ഷേ എവിടെങ്കിലും വെച്ച് അത് മാറുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ, കർത്താവിനോടുകൂടി അല്ല നമ്മുടെ നടപ്പെന്നുള്ള അതിൻ്റെ അർത്ഥം. ദാറ്റ്സ് ഓൾ. നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മളെക്കുറിച്ച്. സംസാരിച്ചു കഴിഞ്ഞിട്ട് പിള്ളേരുടെ കാര്യം മാത്രം സംസാരിച്ച് തിരിച്ചു പോകുമ്പോൾ ഓർത്താൽ മതി, എൻ്റെ കർത്താവേ നിന്നോടുകൂടി അല്ല ഞാൻ നടക്കുന്നേ, എൻ്റെ ഹൃദയം മുഴുവൻ നീയല്ല, അതുകൊണ്ടാ എനിക്ക് അവിടെ കൊണ്ട് നിർത്തേണ്ടി വന്നേ, എനിക്ക് അതിൻ്റെ അപ്പുറം വചനത്തിലേക്കൊന്ന് പോകുവാൻ കഴിയാഞ്ഞത്. ഞാൻ പറയാം, ഈ വചനത്തിൻ്റെ കഴുകൽ നടന്നാൽ നമ്മുടെ സഭ കുറേയും കൂടെ ഗ്ലോറിയസ് ആയി, കുറേയും കൂടെ മാസില്ല മണവാട്ടിയായ നമ്മെ എന്നൊരു ഒരു ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? മാസില്ല. എന്താ മാസില്ല മണവാട്ടി? മാസില്ല മണവാട്ടി എന്ന് പറഞ്ഞാൽ സ്പോട്ട്ലെസ് ബ്രൈഡ് എന്നതിൻ്റെ അർത്ഥം, കറയില്ലാത്ത മണവാട്ടി. ഇതിനൊറ്റ മാർഗമുള്ള സ്വരങ്ങളെ, വേറെ മാർഗമൊന്നുമില്ല. ഈ ശുദ്ധീകരണം നടക്കാൻ ദൈവമക്കൾ ഒരുമിച്ച് കൂടുമ്പം എങ്ങനെയെങ്കിലും ഈ ദൈവവചനത്തിൻ്റെ ചിന്തകൾ ഒന്ന് സംസാരിക്കപ്പെടണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ കാര്യം അതും കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഒരു മനോഭാവം കൂടെ വേണതാ കർത്താവ് പറഞ്ഞേ. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ. അപ്പൊ ഇതിലൊരു മനോഭാവം കൂടെ ഇമ്പോർട്ടന്റ്. ഈ കാലുകഴുകൽ ഉണ്ടെങ്കിൽ ഞാൻ വലിയനാണ് എന്ന് ചിന്തിച്ചാൽ നമുക്കൊരിക്കലും ആരുടെയും കാല് കഴുകാൻ പറ്റത്തില്ല. കാല് കഴുകണമെങ്കിൽ ദാസനായാലേ പറ്റുള്ളൂ. കാരണം ദാസന്മാർക്ക് മാത്രമേ കാല് കഴുകൽ പറ്റുള്ളൂ. അതുകൊണ്ടാ കർത്താവ് ആ പുറംകുപ്പായം ഊരിയിട്ട് ഒരു തോർത്തെടുത്ത് ധരിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയാ തോർത്ത്. അവരുടെ വസ്ത്രം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ അതിനെക്കുറിച്ച് അത്ര ചിന്തിച്ചിട്ടില്ല. നമ്മുടെ ഭാഷയിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ചില ആൾക്കാർ പണിക്ക് പോകുമ്പോൾ തോർത്തെടുക്കും. തോർത്തെടുക്കുക അർത്ഥം പണിക്കാരനാണ് അർത്ഥം. അവരുടെ നാട്ടിലെ തോർത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ദാസൻ. തോർത്തെടുത്ത് പാത്രമെടുക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എപ്പോൾ ഞാൻ വലിയവനാണെന്ന് തോന്നുന്നുവോ നമുക്കൊരാളെ കഴുകാൻ പറ്റത്തില്ല. അതിന് താഴേക്കും താഴണം. അതുകൊണ്ട് പത്രോസ് ഈ കാര്യം പിന്നെ മനസ്സിലാക്കി എഴുതി പറയുകയാണ് ഓരോരുത്തനും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. വായിച്ചിട്ടുണ്ടോ ആ കാര്യം? ആദ്യം പാസ്റ്റർമാരോട് ഇടവകളുടെ മേൽ കർത്തൃത്വം ചെയ്യുന്നവരായിട്ടല്ല, മാതൃകളായി നിന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ എന്ന് പറഞ്ഞ് പാസ്റ്റർമാരുടെ കാര്യം പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷെ താഴേക്കിനോ പറയുകയാണ് എന്ത് ചെയ്യണം? ഓരോരുത്തരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. അപ്പൊ ഒരാളുടെ പാദങ്ങൾ കഴുകണമെങ്കിൽ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിയാലേ പറ്റുള്ളൂ. ഞാൻ പറയാം, എന്റെ ജീവിതത്തിലെ മനോഭാവം മാറിപ്പോയ സമയങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരെക്കാളും വലിയവനാണെന്നുള്ള ചിന്ത എന്റെ ഹൃദയത്തിലൊക്കെ ഉണ്ടായ സമയങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷേ അതിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു കയ്യൊപ്പില്ല. കാര്യങ്ങൾ ഒത്തിരി വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്, പക്ഷേ അതിലൊരു ദൈവിക ജീവന്റെ സ്പർശനം ഞാൻ കാണുന്നില്ല. പക്ഷെ എപ്പോഴൊക്കെയോ കർത്താവേ, കർത്താവിനെ എനിക്ക് ഉയർത്തണമെന്നും മറ്റുള്ളവരെന്നേക്കാളും ശ്രേഷ്ഠരാണെന്നും ദൈവമാണ് അവരെ വിളിച്ചിരിക്കുന്നതെന്നും ആ ബോധ്യത്തോടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക. എന്നെ ദൈവം ഉത്സാഹിപ്പിച്ച കാര്യങ്ങൾ, എന്റെ ഉള്ളിൽ കത്തുന്ന കാര്യങ്ങൾ, എന്നെ എൻകറേജ് ചെയ്ത കാര്യങ്ങൾ, അത് ഒരു ഇൻഫീരിയറ്റി കോംപ്ലക്സോ ഒരു സുപ്പീരിയറ്റി കോംപ്ലക്സോ ഒന്നുമില്ലാതെ ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ, ഞാൻ പറയട്ടെ, ഒരു കഴുകൽ നടക്കും. സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കുക. മൂന്ന് കാറ്റഗറിയിൽ പൗലോസ് പത്രോസ് ഈ കാര്യം പറഞ്ഞു. ഒന്നാമത്തെ പത്രോസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ എന്നറിയോ, അധികാരികൾക്ക് കീഴടങ്ങണം. ഞാൻ വാക്കിയെടുക്കുന്നില്ല, നമുക്ക് സമയം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് ഭാര്യമാരോട് പറഞ്ഞു ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. മൂന്നാമത് സഭയോടുള്ള ദൂത് എന്ത് ചെയ്യണം? മൂപ്പ ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങണം. എന്നിട്ട് പറയാണ് എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളണം. ബ്യൂട്ടിഫുൾ. പത്തോസ് എന്ത് മനസ്സിലായി? എന്തായി കർത്താവ് ചെയ്തേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ ചിന്തിക്കുക, കർത്താവേ ഇവിടെയുള്ള സഹോദരങ്ങൾ പരസ്പരം കാല് കഴുകുന്നവരായി തീരട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കർത്താവിനോട് സംസാരിച്ച കർത്താവിന്റെ കാര്യങ്ങൾ ഒന്ന് പറയാൻ പറയുമ്പോൾ ഒരു മനോഭാവം കൂടെ ആവശ്യമാ. അവരെ ശ്രേഷ്ഠരായെന്ന് കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കവരെ ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.